You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം. ജെറോമി ജോസഫ്. ഇപ്പോൾ സിഡ്നി മലയാളി അസോസിയേഷൻ പ്രളയം കഴിഞ്ഞ കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു പരിപാടിയുമായി മുന്നോട്ട് വരികയാണല്ലോ. ഇപ്പോൾ തന്നെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു റൈസ് ആൻഡ് റീസ്റ്റോർ കാർണിവൽ?
ഇത് നമ്മൾ ബാക്കി ഇവന്റ് സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു. ഇപ്പം മാർട്ടിൻ പ്ലേസിൽ നമ്മൾ ഒരു അവയർനെസ് ക്യാമ്പയിൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സി എം ഫണ്ടിലേക്ക് കുറച്ച് പൈസ സംഭാവന ചെയ്തു. അപ്പൊ അതിന്റെ എല്ലാം പാർട്ടായിട്ട് ബ്ലാക്ക് ടൗണിൽ ഒരു ഫംഗ്ഷൻ ഒക്ടോബർ ചെയ്തു. അതിന്റെ ലാസ്റ്റ് ആയിട്ടാണ് ഈ കാർണിവൽ ലിവർപൂളിൽ നടത്തുന്നത്. അപ്പൊ ഇതൊരു ഫണ്ട് റൈസിങ് കാർണിവൽ ആയിട്ട് നമ്മളൊരു ഓവറോൾ ഒരു മിഡ് ഡേ തുടങ്ങി, 12 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഈവനിങ് വരെയുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനെ ലിവർപൂൾ കൗൺസിലിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസിനും അതുപോലെയുള്ള എന്താണ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലിവർപൂൾ കൗൺസിൽ ഓവറോൾ സപ്പോർട്ട് ചെയ്തുള്ളൊരു ഫുൾ ഡേ കാർണിവൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിവർപൂളിൽ.
ഓക്കെ, എന്തായാലും ആദ്യം എന്നാണ് എവിടെ വെച്ചാണെന്നുള്ള കാര്യം ആദ്യം തന്നെ ഒന്ന് പറയാമല്ലോ അല്ലേ?
ആ പറയാം. ഇത് ശനിയാഴ്ച 27 ഏപ്രിലില് വില്ലം സെന്റർ ലിവർപൂളിലാണ്. 12 ഉച്ച തുടങ്ങി വൈകുന്നേരം 9 വരെയാണ് പ്രോഗ്രാം ഉള്ളത്.
ഓക്കെ, എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുക? ഈ കാർണിവൽ എന്ന് പറയുമ്പോൾ സാധാരണ ഇത്തരം പരിപാടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പരിപാടികളാണല്ലോ കൂടുതൽ നടക്കുന്നത്. കാർണിവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
കാർണിവൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 12 മുതൽ 4 വരെ ഇവിടുത്തെ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാനും ആ കമ്മ്യൂണിറ്റി വന്ന് ഇപ്പം ഓസ്ട്രേലിയൻസും അതുപോലുള്ള മിഡിൽ ഈസ്റ്റേൺ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല അങ്ങനെയുള്ള പല കമ്മ്യൂണിറ്റികൾ, ഇന്ത്യൻസിനെ മാത്രം ഉദ്ദേശിച്ചല്ല, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ഒരു അവയർനെസ്സും അതുപോലെ തന്നെ ഫണ്ട് റൈസിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത്. അപ്പൊ അത് ഫ്രീ എൻട്രിയാണ് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്കുള്ള പ്രോഗ്രാംസ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഓസ്ട്രേലിയൻ ഒരു ബാൻഡ് വന്ന് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ മാജിക് ഷോസ് ഉണ്ട് നമുക്ക്. പിള്ളേരുടെ റൈഡ്സ് ഉണ്ട്, റൈഡ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, അല്ലാത്ത മെർച്ചൻഡൈസ് സ്റ്റോൾസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ചെറിയ കലാപരിപാടികൾ ഒരു സൈഡിൽ നടക്കുകയും ഒരു ടിപ്പിക്കൽ കാർണിവൽ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലുള്ളതാണ്. റൈഡ്സ് ഒരു സൈഡിൽ, ഫുഡ് സ്റ്റോൾസ് ഒരു സൈഡിൽ, മെർച്ചൻഡൈസ് സ്റ്റോൾസുകൾ, അങ്ങനെയാണ് 12 തൊട്ട് 4 വരെയുള്ള ഇവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 5 മുതൽ അത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഫംഗ്ഷൻ പോലെ ആയി മാറുന്നതാണ്. അപ്പം 5 നമ്മൾ 5 കഴിയുമ്പോഴാണ് നമ്മുടെ ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ കൾച്ചറൽ ഫീസ്റ്റ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതായത് ഇന്ത്യൻ പല സംസ്ഥാനത്തുനിന്നുള്ള നമ്മുടെ ഡാൻസുകളും അതുപോലുള്ള പല പ്രോഗ്രാമുകളും നല്ല കലാകാരന്മാരെയും കലാകാരികളെയും ചേർത്തിണക്കിക്കൊണ്ട് നല്ലൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 5 കഴിഞ്ഞുള്ള പ്രോഗ്രാമിനാണ് നമ്മുടെ മെഗാ തിരുവാതിര വരുന്നത്.
എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ?
ഈ മെഗാ തിരുവാതിര ഒരു ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ സാധാരണ നാട്ടിൽ നടക്കുന്ന പോലെ നമുക്കറിയാം തിരുവാതിര നമ്പേഴ്സ്, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെ കൂട്ടിക്കൊണ്ടുള്ള ഒരു 200 പേര് ചേർന്നുകൊണ്ടുള്ള ഒരു തിരുവാതിരയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഈവനിങ് ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ് പ്രോഗ്രാമായിട്ട് വരുന്ന ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്ന അതാണ്. അപ്പം 200 പേര് അവർ പല ഗ്രൂപ്പുകളായിട്ട് അവിടെ ഇവിടെ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം അവർ ഒരുമിച്ച് വന്ന് പ്രാക്ടീസ് ചെയ്ത് പല ഈവൻ പല സിഡ്നിയിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്. ഈവൻ ഇന്റർസ്റ്റേറ്റിൽ നിന്ന് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ അതിനകത്തുണ്ട്.
ഇതിലിപ്പോ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഒരു പിന്തുണ ഉണ്ടല്ലോ. കാരണം മുൻപ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടന്നപ്പോൾ അന്ന് അവിടെ പോലും ഇതിന്റെ ഒരു പ്രചാരണം നടത്താൻ ക്രിക്കറ്റ് ഓസ്ട്രേലിയ സമ്മതിച്ചിരുന്നല്ലോ. അപ്പൊ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള ഒരു ഏജൻസികളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് ഈ പരിപാടിക്ക്?
ക്രിക്കറ്റ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിക്കറ്റ് ലിവർപൂൾ കൗൺസിലിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ആഷസിന്റെ ബാറ്റ്, അതായത് ഇവിടുത്തെ ഓസ്ട്രേലിയൻസ് സ്റ്റീവ് സ്മിത്തും അങ്ങനെയുള്ള ആ ആഷസ് സീരീസിന്റെ ഒഫീഷ്യൽ മെമ്മറബിലിയ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൺലൈനിൽ ഓപ്ഷൻ അടുത്ത ആഴ്ച തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്നിട്ട് 27 കൊണ്ട് എൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുകയും അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഫണ്ട് റേസിങ്ങിനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം ഈ മലയാളം കമ്മ്യൂണിറ്റികളുണ്ടല്ലോ പലതും, ഇപ്പൊ ഈ പറഞ്ഞ പെൻഡ്രിത്ത് ആയിക്കോട്ടെ, ലിവർപൂൾ, ക്യാമ്പിൾ ടൗണ്, വെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പരമാവധി നമ്മൾ ഇനിഷ്യേറ്റീവ് സിഡ്നി മലയാളി അസോസിയേഷൻ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മുടെ സിഡ്നിയിലെ മലയാളികളെ കോർത്തിണങ്ങിക്കൊണ്ടുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുകയാണ് നമ്മൾ.
എന്തായാലും ഇപ്പം കേരളത്തിൽ ആ ഒരു വിഷയമൊക്കെ കടന്നുപോയി, പ്രളയമൊക്കെ കടന്നുപോയി, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദങ്ങളെല്ലാം ആയിരിക്കുകയാണ്. ആ സമയത്താണ് സിഡ്നി മലയാളി അസോസിയേഷൻ, സിഡ്നി മലയാളികൾ ഇത്തരത്തിൽ വീണ്ടും അതേ ഒരു വിഷയവുമായി വരുന്നത്, കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ശേഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മളാണെങ്കിലും നാട്ടിൽ പോയപ്പം കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ പ്രളയം എല്ലാവരും മറന്നു, അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലോട്ടായിരുന്നു എല്ലാവരുടെയും ഫോക്കസ്. അപ്പം ഈ ഈ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരുടെ എല്ലാം ചോദ്യം ഇത് തന്നെയായിരുന്നു, നമ്മൾ എന്ത് ഈ എന്ത് പറഞ്ഞാണ് നമ്മൾ ആൾക്കാരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഫംഗ്ഷന് കൊണ്ടുവരിക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകാന്നുള്ളത്. സിഡ്നിയിലെ മലയാളികളെ ഇപ്പം സിഡ്നി മലയാളി അസോസിയേഷൻ ഒരു ഒരു ലീഡ് ചെയ്തുകൊണ്ട് സിഡ്നിയിലെ മലയാളികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് എന്താണെന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അപ്പം നമ്മൾ ആദ്യം ഈ $30,000 ചീഫ് മിനിസ്റ്റർ ഫണ്ട് കൊടുത്തപ്പം തന്നെ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ട് പ്രോജക്ട്സാണ് ചെയ്യുന്നത് മെയിനായിട്ട്. ഒന്ന്, നമ്മൾ ഒരു 6 വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുപോലെ രണ്ടാമത്തെ പ്രോജക്റ്റ് കുടിവെള്ളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ഈ 6 വീടുകൾ നമ്മൾ എങ്ങനെയാണ് അത് പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഡിസംബറിൽ നാട്ടിൽ പോയ ആൾക്കാർ അവിടെ പോയി തന്നെ ആ സ്ഥലങ്ങൾ നോക്കുകയും ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ എവിടൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത്. അപ്പൊ 6 വീടുകൾ നമുക്ക് മൊത്തമായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും നമ്മൾ 6 വീടുകൾക്ക് ഒരു 3 ലക്ഷം രൂപ വെച്ചുള്ള ഫണ്ടിങ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ലേബർ കോസ്റ്റും അല്ലാത്ത സപ്പോർട്ടും നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പരമാവധി പേർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ.
അപ്പം മെയിനായിട്ട് 5 വീടുകൾ ഇപ്പം കടമക്കുടി എന്ന് പറഞ്ഞൊരു ഒരു ഒരു മീൻപിടുത്തക്കാരുടെ ഒരു ഗ്രാമമാണ് കൊച്ചിക്കടുത്ത്, അവിടെയാണ്. അതുപോലെ തന്നെ 1 വീട് പാലക്കാടുള്ളൊരു ഒരു ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. അവർ പപ്പടം വിറ്റ് ഉണ്ടാക്കുന്ന പൈസ അങ്ങനെ അങ്ങനെ ഉള്ളവരാണ് അവർ. അപ്പൊ അങ്ങനെ ഒരു 2 കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 5-6 വീടും. രണ്ടാമത്തെ പ്രോജക്റ്റ് പുല്ലങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആലപ്പുഴ അടുത്ത്, അവിടെ അവർക്കൊരു വാട്ടർ ടാങ്ക് കിട്ടി, ഒരു വേറെ ആൾക്കാരുടെ ഒരു വാട്ടർ ടാങ്ക് കൊടുത്ത്. അപ്പൊ അതിന്റെ അത് ഹൈറ്റിൽ വെക്കാനുള്ള സ്ട്രക്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് എടുത്തേക്കുന്നു.
തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞതുപോലെ കേരളം മറന്നു കഴിഞ്ഞെങ്കിൽ പോലും വിദേശത്തു നിന്നുള്ള സഹായം ഇപ്പോഴും എത്തുന്നുണ്ട്. സിഡ്നി മലയാളികൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്നു അവസാനം ഒരിക്കൽ കൂടി ആ തീയതിയും ദിവസവും ഒന്നുകൂടി പറയാമെന്ന് തോന്നുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ അവിടേക്ക് എത്താമെന്നുള്ള കാര്യവും.
27th April ശനിയാഴ്ചയാണിത്, വിറ്റ്ലം സെന്റർ ലിവർപൂൾ. എല്ലാവരും സിഡ്നിയിലുള്ള മലയാളീസിന്റെയും മലയാളി അല്ലാത്തവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. കാരണം പരമാവധി ഫണ്ട് റേസ് ചെയ്ത് ഈ പ്രോജക്ട്സ് നമ്മളവിടെ സപ്പോർട്ട് ചെയ്ത് സിഡ്നിയിലെ മലയാളീസിന്റെ പേരിൽ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനുവേണ്ടി ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് സിഡ്നിയിലെ മലയാളീസിന്റെ പേരിൽ തന്നെയാണ് ഈ പ്രോജക്ട്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും 27th ശനിയാഴ്ച ഉച്ച തൊട്ട് രാത്രി വരെ വന്ന് സഹകരിക്കണമെന്ന്
ആഘോഷിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഒരുപക്ഷെ റീസ്റ്റോർ ചെയ്യുക, റൈസ് പുനർജനിക്കുക, അല്ലെങ്കിൽ പുനർജീവിക്കുക എന്നുള്ളതാണല്ലോ അല്ലേ?
അതെ അതെ, ശരിക്കും അത് തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ പേര് തന്നെ.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജെറോമി ജോസഫ്.
താങ്ക് യു ഡിജു. എല്ലാവരും ഒരിക്കൽ കൂടി അതിന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. SBS.com.au